2022 December 20 ചൊവ്വാഴ്ച. കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. നാരായണ ഗുരുകുലത്തിന് 100 തികയുമ്പോൾ നാരായണ ഗുരുകുലം ശതാബ്ദി വർഷത്തിലേക്ക്. ഗുരുകുല അധ്യക്ഷൻ മുനി നാരായണപ്രസാദ് എഴുതുന്നു. നടരാജഗുരു ചെറുപ്പകാലത്ത് കേരളത്തിലെ ഒരു നാട്ടിൻ പുറത്തുകൂടി നടക്കുമ്പോൾ അവിചാരിതമായി ഒരു ദൃശ്യം കണ്ടു. ഒരു കൗമാരപ്രായക്കാരൻ തോട്ടിൻവക്കിലിരുന്ന് തന്റെ ഗുരുവിന്റെ വസ്ത്രം കഴുകുന്നു. അടുത്തുള്ള സമ്പന്നമായ ഭവനത്തോട് ചേർന്ന് ഗുരുനാഥൻ ഗുരുകുല മാതൃകയിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു. അവിടെ പഠിക്കുന്ന ശിഷ്യനാണിത്. ഇത് ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ഉത്തമ മാതൃകയായി ഗുരുവിന് അനുഭവപ്പെട്ടു. എന്തുകൊണ്ട് പുരാതനമായ ഈ ഗുരുശിഷ്യ പാരസ്പര്യത്തിന് സ്ഥാനം നൽകി ആധുനിക സാഹചര്യത്തിന് നിരക്കുന്ന ഒരു സ്കൂൾ ഉണ്ടാക്കിക്കൂടാ? MALT പാസായി അധ്യാപകനായി തീരാൻ തയ്യാറായി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഉള്ളിലെ ചിന്ത ഇത്തരത്തിലായിരുന്നു. നാരായണ ഗുരുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ആലുവ അദ്വൈതാശ്രമത്തിൽ താമസമായെങ്കിലും ഗുരു ഒഴികെ ആർക്കും അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഒരിക്കൽ അവിടെ നിന്ന് ഒരു ഒളിച്ചോട്ടം നടത്തി നീലഗിരിയിലെ കുന്നൂരിലേക്ക്. ബോധാനന്ദ സ്വാമികൾ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ താമസിച്ച് പകൽ സിംസ് പാർക്കിൽ പോയിരുന്ന് ഒരു മാതൃകാ വിദ്യാലയത്തിന് രൂപകൽപ്പന നടത്തി. നാരായണ ഗുരുകുലമെന്ന് അതിന് പേരുമിട്ടു. ശിഷ്യൻ അനുവാദവും അനുഗ്രഹവും നൽകിക്കൊണ്ട് പിന്നീട് നാരായണ ഗുരു 3 കാര്യങ്ങൾ പറഞ്ഞു. 1. ഗുരുവും ശിഷ്യരും ഒരു കുടുംബമായി താമസിക്കുന്ന ഇടമായിരിക്കണം ഗുരുകുലം. 2. ആധ്യാത്മികതയുടെ പേരിൽ വിവാഹം തടയരുത്. 3. ലോകം മുഴുവൻ ഗുരുകുലമാകണം. ആ മാതൃകാ വിദ്യാലയം കുന്നൂരിൽ ഒഴിഞ്ഞുകിടന്ന തേയില ഫാക്ടറിയിലാണ് തുടങ്ങിയത്. തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിൽ വളരെയധികം ക്ലേശങ്ങൾ സഹിക്കേണ്ടി വന്നു. കുട്ടികളുമൊത്ത് തെരുവിലിറങ്ങി പാട്ടുപാടി പണം പിരിക്കുക വരെ ചെയ്തു. അതിനിടയിൽ ഊട്ടി മഞ്ഞനക്കൊരൈ ഗ്രാമത്തിലെ കുന്നിൻപുറത്ത് 4 ഏക്കർ സ്ഥലം ഗുരുകുലത്തിന് ലഭിച്ചു. ഗുരുകുലത്തിന് തറക്കല്ലിട്ടത് തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ തിരുമനസാണ്. സ്വർണലിപികളിൽ അച്ചടിച്ച ക്ഷണക്കത്താണ് എല്ലാവർക്കും അയച്ചത്. എങ്കിലും ചടങ്ങു കഴിഞ്ഞ് ഗുരുകുലത്തിലെ കുട്ടികൾ ഒഴിഞ്ഞ വയറുമായാണ് കിടന്നുറങ്ങിയത്. 1970 ഏഴിമല എന്ന ഉൾഗ്രാമത്തിൽ വെച്ച് ഏകാത്മകതാ ബോധം വഴി ലോകസമാധാനമെന്ന വിഷയത്തെ അധികരിച്ച് 11 ദിവസം നീണ്ടുനിന്ന ഒരു വലിയ സമ്മേളനം ഗുരു നടത്തി. ഇങ്ങനെയൊരു സമ്മേളനം ഈ കുഗ്രാമത്തിൽ നടത്തിയതുകൊണ്ട് ലോകസമാധാനം ഉണ്ടാകുമോയെന്ന് ഒരാൾ ചോദിച്ചു. ഗുരുവിന്റെ മറുപടി, ഇതെന്റെ സ്വപ്നമാണ്. സ്വപ്നം കാണാൻ ആർക്കും അവകാശമുണ്ട്. എന്നാൽ ഞാൻ കാണുന്ന സ്വപ്നം യാഥാർത്ഥ്യമായി തീരാനും മാത്രം നല്ലതല്ല ഈ ലോകം. ഇതേ ഗതി തന്റെ സ്കൂൾ സ്വപ്നത്തിനും സംഭവിച്ചു. കുട്ടികളെയും കൊണ്ട് ഗുരു വർക്കലയിലെത്തി. ശിവഗിരി മഠത്തിന് തൊട്ടടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഗുരുകുലം നടത്തി. ആ വീട് ഇന്നും ഗുരുകുലം വീട് എന്നാണ് അറിയപ്പെടുന്നത്. ആ സമയത്താണ് നാരായണ ഗുരുവിൽ നിന്ന് തുടർച്ചയായി ജ്ഞാനോപദേശങ്ങൾ ലഭിച്ചത്. അവിടെ നിന്നാണ് യൂറോപ്പിലേക്കുള്ള യാത്ര. പാരീസിലെ സോർബോണിൽ നിന്ന് ഡിലിറ്റ് ബിരുദവും നേടി തിരിച്ചെത്തുമ്പോൾ നാരായണ ഗുരു സമാധിയായി കഴിഞ്ഞിരുന്നു. ആശ്രമത്തിൽ താൻ സ്വീകാര്യനായി കണ്ടതുമില്ല. ഊട്ടിയിലേക്ക് തന്നെ പോയി. പിൽക്കാലത്ത് എസ് ബോക്സ് എന്ന് പേരിട്ട ഒരു തകരക്കുടിലിൽ താമസമായി. ഇതിനിടയിൽ ഇന്നത്തെ പ്രധാന കെട്ടിടം പണിയാൻ സാധിച്ചു. 1945 50 വയസ്സിൽ അദ്ദേഹം ചില തീരുമാനങ്ങളെടുത്തു. 1. നാരായണ ഗുരുകുലത്തെ ബ്രഹ്മവിദ്യാ പഠനത്തിനുള്ള ഗുരുകുലമാക്കി പുതുക്കി രൂപകൽപ്പന ചെയ്യുക. 2. നാരായണ ഗുരുവിനെക്കുറിച്ച് ഒരു ആധികാരിക ഗ്രന്ഥം എഴുതുക. അങ്ങനെ എഴുതിയ ഗ്രന്ഥമാണ് ദ വേൾഡ് ഓഫ് ഗുരു. 3. വിദേശ രാജ്യങ്ങളിൽ പോയി പ്രഭാഷണങ്ങൾ നടത്തുക. 1949 ജോൺസ് പിയേഴ്സ് ശിഷ്യനായി തീർന്നതോടുകൂടി ഡോക്ടർ നടരാജൻ തത്വത്തിൽ ഗുരുവായി. ഊട്ടി ഗുരുകുലം ഗുരുകുലവുമായി. ഇതിനിടയിൽ 1938 കാലഘട്ടത്തിൽ വർക്കലയ്ക്കടുത്തുള്ള നെടുങ്കണ്ട ഹൈസ്കൂളിൽ നടരാജഗുരു ഹെഡ്മാസ്റ്ററായി പ്രവർത്തിച്ചു. അപ്പോഴാണ് വർക്കലയിൽ ഇന്നുള്ള ഗുരുകുലത്തിനായി 2 ഏക്കർ ഭൂമി വാങ്ങുന്നതും ഒരു ചെറിയ കെട്ടിടം കെട്ടി താമസമാകുന്നതും. വർക്കലയിലെ ഈ ഗുരുകുലം പിൽക്കാലത്ത് നാരായണ ഗുരുകുല പ്രസ്ഥാനത്തിന്റെ കേന്ദ്ര ആസ്ഥാനമായി. 1949 ന്യൂയോർക്കിൽ നടന്ന ഒരു ലോക സമ്മേളനത്തിൽ പ്രസംഗിച്ചപ്പോഴാണ് അതിൽ ആകൃഷ്ടനായ ഹാരി ജേക്കബ്സൺ ശിഷ്യനായി തീർന്നതും തന്റെ താമസസ്ഥലത്തിനോടും പണിശാലയോടും ചേർന്ന് ഒരു ഗുരുകുലം തുടങ്ങിയതും. നടരാജഗുരു അവിടെ വളരെ നാൾ താമസിച്ച് പഠിപ്പിച്ചു. ഹാരി ജേക്കബ്സന്റെ ജീവിതകാലം മുഴുവൻ അത് ഗുരുകുലമായി തന്നെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ മക്കൾക്ക് താൽപര്യമില്ലാത്തതിനാൽ ആ ഗുരുകുലം ഇല്ലാതായി. അമേരിക്കയിൽ താമസിക്കുമ്പോൾ ഒരിക്കൽ യൂറോപ്പ് സന്ദർശിച്ചിട്ട് അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തു. ആ യാത്രയിലാണ് സ്വയം ലോകപൌരനായി പ്രഖ്യാപിച്ച ഗാരി ഡേവിസുമായി പരിചയപ്പെടുന്നതും അദ്ദേഹം ശിഷ്യനായി തീർന്നതും. 1980 ഇന്ത്യയിൽ മടങ്ങിയെത്തിയതോടുകൂടി മംഗലാനന്ദ സ്വാമി ശിഷ്യനായി ചേർന്നു. തുടർന്ന് നിത്യചൈതന്യ, എദീയും, ഇങ്ങനെ പണ്ഡിതരായ മൂന്ന് ശിഷ്യർ ഇന്ത്യയിലുണ്ടായി. ജോൺ സ്പിയേഴ്സ് ബാംഗ്ലൂരിൽ സ്ഥലം സമ്പാദിച്ച് അവിടെ ഗുരുകുലം തുടങ്ങി. ആ ഗുരുകുലം ലോക ആസ്ഥാനമായി അറിയപ്പെട്ടു. നടരാജഗുരുവിന് ലോകത്തോട് പറയാനുള്ളതെല്ലാം പ്രസിദ്ധീകരിക്കുന്നതിന് വാല്യൂസ് എന്ന പേരിൽ ജോൺ സ്പിയേഴ്സ് ഒരു ഇംഗ്ലീഷ് മാസിക ആരംഭിച്ചു. മംഗലാനന്ദ സ്വാമിയുടെ പത്രാധിപത്യത്തിൽ ഗുരുകുലം മാസിക വർക്കലയിൽ നിന്ന് ആരംഭിച്ചു. 1981 ഗുരുകുല കൺവെൻഷനും ആരംഭിച്ചു. നാരായണഗുരുവിന്റെ ദർശനത്തെക്കുറിച്ച് നേരിട്ട് ഗുരുവിൽ നിന്ന് പഠിക്കാനെത്തുന്നവർക്ക് ഒരാഴ്ച താമസിച്ചു പഠിക്കാനുള്ള അവസരമാണ് ഇതൊരുക്കുന്നത്. അത് ഇന്നും തുടരുന്നു. നടരാജഗുരുവിന്റെ കാലത്ത് ഏങ്ങണ്ടിയൂർ, വയനാട്ടിലെ വൈത്തിരിപ്പെരിയ, തോൽപ്പെട്ടി, ആലത്തൂർ, എരുമയൂർ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലും, ഗുരു നിത്യചൈതന്യ എദിയുടെ കാലത്ത് തലശ്ശേരി കനകമലയിലും ഓച്ചിറയിലും, ഫിജി, അമേരിക്കയിലെ പോർട്ട്ലൻഡ്, ബെയിൻബ്രിഡ്ജ് എന്നിവിടങ്ങളിലും, മുനിനാരായണ പ്രസാദിന്റെ കാലത്ത് പാലക്കാട്ട് കൊട്ടേക്കാടും പാലക്കാഴിയിലും ഗുരുകുലങ്ങൾ സ്ഥാപിതമായി. ഇവയിൽ പെരിയ ഗുരുകുലം ലോകപ്രസിദ്ധമായ ബൊട്ടാണിക്കൽ സാങ്ച്വറിയായി മാറി. നാരായണഗുരുവിന്റെ വലിയ സ്വപ്നമായിരുന്നു സർവ്വമതങ്ങളും ശാസ്ത്രങ്ങളും ഏകാത്മബോധത്തോടെ പഠിപ്പിക്കുന്ന ഒരു ബ്രഹ്മവിദ്യാ മന്ദിരം. ശിവഗിരിയിൽ അങ്ങനെയൊന്ന് അതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ താൻ തന്നെ അത് ചെയ്യാമെന്നുറച്ച് 1963 വർക്കല ഗുരുനാരായണഗിരിയിൽ ബ്രഹ്മവിദ്യാമന്ദിരത്തിന് തറക്കല്ലിടുകയും ഒപ്പം ബ്രഹ്മവിദ്യാമന്ദിരത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് എന്ന് ഇംഗ്ലീഷിൽ നാമകരണം ചെയ്ത ഈ സ്ഥാപനത്തിൽ പഠിപ്പിക്കേണ്ട അവസാനത്തെ പാഠപുസ്തകമായി ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് എന്ന ബൃഹത് ഗ്രന്ഥം നടരാജഗുരു രചിക്കുകയും ചെയ്തു. അതിപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. 1973 നടരാജഗുരുവും 1999 ഗുരു നിത്യചൈതന്യ യതിയും സമാധി പ്രാപിച്ചു. അതിനുശേഷം ഗുരുകുലത്തിന്റെ നേതൃത്വം മുനി നാരായണ പ്രസാദിലാണ് വന്നു ചേർന്നത്. നിലവിലുള്ള ഗുരുകുലാധ്യക്ഷൻ തന്റെ പിൻഗാമികളായി മൂന്ന് പേരുടെ പേര് നിർദ്ദേശിച്ച് വിൽപത്രം എഴുതി വച്ചിരിക്കണമെന്ന തരത്തിലാണ് പിന്തുടർച്ചാക്രമം. 1974 ജനുവരി 18 ഗുരുകുലത്തിന് സ്വന്തമായൊരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങി. അവിടെയാണ് ഗുരുകുലം മാസികയും മറ്റ് പുസ്തകങ്ങളും അച്ചടിക്കുന്നത്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മിക്കതും ന്യൂഡൽഹിയിലെ ഡി കെ പ്രിന്റ് വേൾഡ് എന്ന പ്രസാധകർ പ്രസിദ്ധീകരിക്കാനും തുടങ്ങി. നാരായണ ഗുരുകുലം പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളുടെ എണ്ണം ഇപ്പോൾ 380 ആയിട്ടുണ്ട്. നാരായണ ഗുരുവിനെ പഠിക്കുക തന്നെ വേണമെന്ന ബോധം ജനങ്ങളിൽ ഉണരാൻ ഈ പുസ്തകങ്ങൾ ഇടയാക്കിയിട്ടുണ്ട്. നാരായണ ഗുരുകുലം മുഖാന്തരമുണ്ടായിട്ടുള്ള ഒരു നിശബ്ദ വിപ്ലവമാണ് അതെന്നതിൽ സംശയമില്ല. നാരായണ ഗുരു തന്റെ കൃതികളിലൂടെയും ജീവിതത്തിലൂടെയും വെളിപ്പെടുത്തിയ സത്യദർശനത്തിന് അതിന്റേതായ ദാർശനികതയുണ്ട്, ശാസ്ത്രീയതയുണ്ട്, മൂല്യമുണ്ട്. അവയെ ആധുനിക ശാസ്ത്രത്തിന്റെ ശാസ്ത്രീയതയോടും ദാർശനികതയോടും മൂല്യബോധത്തോടും ഇണക്കിച്ചേർത്ത് അദ്വൈയമായ ഒരൊറ്റ ശാസ്ത്രമായും ദർശനമായും മൂല്യബോധമായും എങ്ങനെ കാണാൻ സാധിക്കുമെന്നാണ് നടരാജഗുരു ആൻ ഇന്റഗ്രേറ്റഡ് സയൻസ് ഓഫ് ദി ആബ്സല്യൂട്ട് എന്ന ഗ്രന്ഥത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പരമ്പരാഗത രീതിയിലുള്ള വേദാന്ത പഠനം, പാശ്ചാത്യ ചിന്താ പഠനം, ആധുനിക ശാസ്ത്ര പഠനം, ഇതൊക്കെ ഗുരുകുലത്തിന്റെ പഠന പദ്ധതിയിൽ പെടും. 50 പേർ വരുന്ന ഒരു പഠന സംഘം ഇത് സംബന്ധിച്ച ഗവേഷണത്തിലേർപ്പെട്ടിരിക്കുന്നു. ഗുരുകുലത്തിൽ ദിവസവും നടക്കുന്ന ക്ലാസുകൾ കൂടാതെ എല്ലാ വർഷവും ഏപ്രിലിൽ ഊട്ടിയിൽ വെച്ചും ഒക്ടോബറിൽ കനകമലയിൽ വെച്ചും ഡിസംബറിൽ ഗുരുകുല കൺവെൻഷന്റെ ഭാഗമായും നടക്കുന്ന സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ പഠന സംഘത്തിൽപ്പെട്ടവരാണ്. നാരായണ ഗുരുകുല പ്രസ്ഥാനം ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളി ത്യാഗികളായി ഇതിൽ ചേരാനും പഠിക്കാനും ഭാവിയിൽ പഠിപ്പിക്കാനും തയ്യാറായ യുവാക്കൾ വരുന്നില്ല എന്നതാണ്.